കവിത മൂന്ന് തരം. കവിതയെ സിഡ്നി മൂന്നായി തരംതിരിക്കുന്നു. ദൈവമാഹാത്മ്യം, പ്രഭോക്ഷണം ചെയ്യുന്ന വൈദിക കവിതയാണ് ഒന്നാമത്തെ ഇനം. ഇത്തരം കവിതയ്ക്ക് സിഡ്നി താഴെ പറയുന്ന കൃതികൾ ഉദാഹരിക്കുന്നു: ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ, സോളമൻ്റെ ദിവ്യഗീതങ്ങൾ, ഇയോബിൻ്റെ കഥ, ഹോമറിൻ്റെ സ്തോത്രങ്ങൾ മുതലായവ. ഉത്തമ കവിത ഐശ്വര്യമായ ഒരന്തരീക്ഷം ആർജിക്കുമെന്നാണ് ഫിലിപ്പ് സിഡ്നി അർത്ഥമാക്കുന്നത്. ഭാരതീയരുടെ വൈദിക സൂക്തങ്ങളും ഉപനിഷത്തുക്കളും മറ്റും സിഡ്നി വായിച്ചിട്ടുണ്ടാവില്ല. വായിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അവയെയും ഉത്തമ കാവ്യകോടികളിൽ ഉൾക്കൊള്ളിക്കുമായിരുന്നു. തത്വചിന്താപരമായ വിഷയം കൈകാര്യം ചെയ്യുന്ന കാവ്യങ്ങളാണ് രണ്ടാമത്തെ ഇനം. തത്വചിന്താപരമായ വിഷയത്തെ സിഡ്നി വീണ്ടും മൂന്നായി വർഗീകരിക്കുന്നുണ്ട്. പേജ് 74. സദാചാരപരം, ജ്യോതിഷശാസ്ത്രപരം, ചരിത്രപരം എന്നിങ്ങനെ. തത്വചിന്താപരമായ കവിത മധുരോചരിത ജ്ഞാനമാണ്. ഇമ്മാതിരി കവിതകളോട് അനിഷ്ടമുള്ള വായനക്കാരുടെ അഭിരുചി വൈകല്യത്തെ സിഡ്നി പഴിക്കുന്നുമുണ്ട്. മൂന്നാമത്തെ ഇനം കവിതയാണ് നേരായ കവിത. അത്തരം കവിത രചിക്കുന്നവനാണ് ശരിയായ കവി. താണതരം ചിത്രമെഴുത്തുകാരെ പോലെയാണ് രണ്ടാമത്തെ തരം പറഞ്ഞതരം കവിത എഴുതുന്നവർ. മുമ്പിൽ കാണുന്ന മുഖം ക്യാൻവാസിൽ പകർത്തുക മാത്രമാണ് അവർ ചെയ്യുക. എന്നാൽ മൂന്നാമത് പറഞ്ഞതരം കവിത രചിക്കുന്നവരോ, അവർ യഥാർത്ഥ ചിത്രകാരന്മാരെ പോലെയാണ്. അവർ നിയമത്തിനല്ല, സ്വഭാവനയ്ക്കാണ് കീഴടങ്ങുന്നത്. അവർ യഥാർത്ഥത്തെ അപ്പാടെ അവലംബിക്കുന്നില്ല, സംഭാവ്യതയിലാണവർ വ്യാപരിക്കുന്നത്. ഇത്തരം കവികളെ നമുക്ക് പ്രവാചകർ എന്ന് വിളിക്കാം. അവർ അനുകരണത്തിലേർപ്പെടുന്നത് പഠിപ്പിക്കാനും ആനന്ദിപ്പിക്കാനുമാണ്. ആനന്ദം സംസ്കൃതമാകാതെ വന്നാൽ ആനന്ദം സംസൃഷ്ടമാകാതെ വന്നാൽ വായനക്കാരൻ കവിതയിൽ നിന്ന് അപരിചിതരിൽ നിന്ന പോലെ ഓടിയകലും. കവിതയിലെ നന്മയെ സ്വകൃതമാക്കാൻ വായനക്കാരനെ പ്രേരിപ്പിക്കുന്നത് ആനന്ദം തന്നെ. മൂന്നാം വകുപ്പിൽപ്പെട്ട കവിതയ്ക്ക് അനേകം ആവാന്തരങ്ങൾ വിഭാഗങ്ങളുണ്ട്. ഹീറോയിക്, ലിറിക്, ട്രാജിക്, കോമിക്, സാറ്ററിക്, ഇയാംബിക്, എലിജായിക്, പാസ്റ്ററൽ എന്നിങ്ങനെ. ഇവയിൽ ചില പേരുകൾ വിഷയ സ്വഭാവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നവയാണ്. ചില പേരുകളാകട്ടെ എഴുതാൻ ഉപയോഗിക്കുന്ന പദ്യരൂപത്തിന് ഊന്നൽ നൽകുന്നവയും. പദ്യമോ കവിത? പദ്യം കവിതയുടെ ബാഹ്യവസ്ത്രം മാത്രമാണെന്ന് സിഡ്നി വിധിക്കുന്നു. കാരണം കവിതയുടെ ഒരവശ്യ ഘടകമല്ല വൃത്തം, അത് കവിതയുടെ ഒരലങ്കാരം മാത്രമാണ്. ഒരിക്കലും പദ്യവത്കരണം നടത്തിയിട്ടില്ല പ്രഗത്ഭ കവികളുണ്ട്. പദ്യരചയിതാക്കളായ കുകവികളും സാഹിത്യരംഗത്ത് പെരുമാറുന്നുണ്ട്. കവിയെ സൃഷ്ടിക്കുന്നത് പ്രാസമോ പദ്യമോ അല്ല, നന്മതിന്മകളുടെ പ്രതിമാനങ്ങളെ ആവിഷ്കരിക്കുകയാണ് കവിയുടെ വൃത്തി. ആനന്ദോപദേശം എന്ന ലക്ഷ്യം അയാൾക്ക് ഉണ്ടായിരിക്കുകയും വേണം. പക്ഷേ വായിൽ വന്നത് പറഞ്ഞു പോകലല്ല കവിത. വിഷയത്തിൻ്റെ മഹിമയ്ക്ക് ചേരും വിധം ഓരോ വാക്കും വർണ്ണവും വിന്യസിക്കണം യഥാർത്ഥം കവി. പേജ് 75. കവിത സർവോത്തമം. എല്ലാ ജ്ഞാനങ്ങളിലും വെച്ച് സർവോത്തമം കവിതയാണെന്ന് സിഡ്നി പറയും. ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും ഒക്കെ കവിതയ്ക്ക് താഴെയാണ്. ചരിത്രവും തത്വചിന്തയും കവിതയ്ക്ക് താഴെയാണ്. അമൂർത്തമായ ഇന്ദ്രിയ പ്രത്യക്ഷങ്ങളാണ് തത്വചിന്തയുടെ വിഷയം. മൂർത്ത വസ്തുതകളാണ് ചരിത്രത്തിൻ്റെ പ്രതിപാദ്യം. ചരിത്രത്തെപ്പോലെ മൂർത്ത ദൃഷ്ടാന്തങ്ങളും ആശ്രയിക്കുകയും അതേസമയം തത്വചിന്തയെപ്പോലെ സാർവലൗകിക സത്യങ്ങൾ ആവിഷ്കരിക്കുകയാണ് കവിത ചെയ്യുന്നത്. വിജ്ഞാനം പകരുക മാത്രമല്ല കവിത ചെയ്യുന്നത്, സദാചാരങ്ങളിലേക്ക് ഇത് മനുഷ്യനെ ഉപനയിക്കുകയും ചെയ്യുന്നു. കാരണം കാവ്യസത്യങ്ങൾ ആത്മാകമായ രീതിയിലാണ് സംവേദനം ചെയ്യപ്പെടുന്നത്. കവിതയുടെ സ്പർശനീയതയ്ക്കാണ് ഇവിടെ സിഡ്നി ഊന്നലേകുന്നത്. കവിതാ വിമർശനം. കവിതയ്ക്കെതിരെ ഉപഹാസം ചൊരിയുന്നവരെ സിഡ്നി പ്രോത്സാഹിപ്പിക്കുന്നില്ല. കവിതയെ അകാരണമായി നിന്ദിക്കുന്നവരെ അദ്ദേഹം വിഗണിക്കുകയാണ്. കവിത നിരുപയോഗമാണെന്നും തന്മൂലം വെറും സമയം കൊല്ലിയാണെന്നും ചിലർ പറയും. മറ്റു ശോഭയോഗ വിജ്ഞാനികൾ അഭിരമിക്കുന്നതാണ് മനുഷ്യർക്ക് നല്ലത്. കവിത കള്ളങ്ങളുടെ അമ്മയാണ്. ഈ ആരോപണത്തിന് സിഡ്നി സമാധാനം പറയുന്നു. കള്ളം പറയുക എന്നത് കവിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാകുന്നു. കാരണം അയാൾ വസ്തുതാപരമായ രചന നടത്തുന്നതേയില്ല. എന്തായിരിക്കണം, എന്തായിരിക്കരുത് എന്നീ ചോദ്യങ്ങളുടെ ഉത്തരമാണ് കവി അന്വേഷിക്കുക. അയാൾ വാസ്തവങ്ങളിലല്ല, സങ്കല്പങ്ങളിലാണ് വ്യാപരിക്കുന്നത്. ആദർശാത്മകമായ സത്യം മാത്രമാണ് കവിതയിലേക്ക് വരുന്നത്. പ്ലേറ്റോയെക്കുറിച്ചും സിഡ്നി പറയുന്നുണ്ട്. പ്ലേറ്റോ കവിതയ്ക്കെതിരായിരുന്നില്ല, കവിതയുടെ ദുർവിനിയോഗത്തെക്കുറിച്ചായിരുന്നു മഹാനായ പ്ലേറ്റോ പറഞ്ഞത്. പ്ലേറ്റോ സ്വയം ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളിൽ കവിത തുളുമ്പുകയാണ്. കവിത ദൈവികമായ പ്രചോദനമാണെന്ന് പ്ലേറ്റോ പറഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം കവിതയാകുന്നു. തത്വചിന്ത മനുഷ്യർക്ക് നൽകുന്നത് ഉപദേശമാണ്. ചരിത്രം ഉദാഹരണങ്ങൾ നൽകുന്നു. രണ്ടും നൽകാൻ കവിതയ്ക്കേ കഴിയൂ. നന്മയുടെ വർണ്ണാഭമായ പ്രകാശനം കവിതയിലേ ഉള്ളൂ. ധാർമ്മിക പാഠങ്ങൾ മധുരരൂപം ധരിക്കുന്നത് കവിതയിലാണ്. പ്രകൃതിയിലെ ഭയാനുഖാനുഭവങ്ങൾ പോലും കവിതയിലൂടെ ആനന്ദമായി തീർന്നു. നാടക നിരൂപണം. ഇംഗ്ലണ്ടിൽ നാടക നിരൂപണത്തിന് നാന്ദി കുറിച്ചത് സർ ഫിലിപ്പ് സിഡ്നിയാണെന്ന് സ്പിൻ ഗാൺ പറയുന്നുണ്ട്. സിഡ്നിയുടെ രംഗപ്രവേശത്തിന് മുമ്പ് തന്നെ നാടകത്തെ സ്പർശിക്കുന്ന ആനുഷിംഗ പരാമർശങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഇതിനർത്ഥം. പക്ഷേ നാടകകലയുടെ പൊതുതത്വങ്ങൾ സംബന്ധിച്ച അന്വേഷണം ആരംഭിക്കുന്നത് സിഡ്നിയാണ്. പേജ് 76. അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിനെ ആധാരമാക്കിയാണ് അദ്ദേഹം നാടകത്തെ സമീപിക്കുന്നത്. സെനിക്കൻ ദുരന്ത നാടകങ്ങളെ സിഡ്നി മാതൃകയായി സ്വീകരിക്കുന്നുണ്ട്. അക്കാലത്ത് ആഷാമിനെ പോലെ ചിലർക്ക് മാത്രമേ സെനിക്കയെ അപേക്ഷിച്ച് യുറിഡിപ്പിസിനെ സോഫിക്ലീസിനെയും കൂടുതൽ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞത്. ഇംഗ്ലീഷ് നാടകരംഗത്ത് ശരിയായ ട്രാജഡിയോ കോമഡിയോ ഇല്ലെന്നാണ് ഫിലിപ്പ് സിഡ്നി പറയുക. ഒരു ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ അനുകരണമാണ് ദുരന്ത നാടകം. ലോകത്തിൻ്റെ അനിശ്ചിതത്വമാണ് പഠിപ്പിക്കുന്നത്. കാവ്യനിയമങ്ങൾക്ക് വിധേയമായിരിക്കണം ദുരന്ത നാടകം. സിഡ്നി കോമഡിയെ എങ്ങനെ നിർവചിക്കുന്നു? ആൻ ഇമേഷൻ ഓഫ് ദ കോമൺ എറേഴ്സ് ഓഫ് ലൈഫ് വിച്ച് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദ മോസ്റ്റ് റിഡിക്കുലസ് ആൻഡ് സ്കോംഫുൾ മാനർ സോ ദാറ്റ് ദ സ്പെക്ടക്കർ ഈസ് അനോഷ്യസ് ടു അവോയ്ഡ് സച്ച് എറേഴ്സ് ഹിംസെൽഫ്. കോമഡി ആനന്ദപ്രദമായിരിക്കണം. ചിരിപ്പിക്കാതിരുന്നാൽ ആനന്ദം സംസൃഷ്ടമാവുകയില്ലെന്നാണ് ഇംഗ്ലീഷ് കോമിക് രചയിതാക്കൾ വിചരിക്കുന്നത്. ആനന്ദത്തിൻ്റെ ഒരാവശ്യമല്ല ചിരി. ആനന്ദപ്രദമായ ജ്ഞാനോപദേശമാണ് കോമഡി അടക്കമുള്ള ഏത് സാഹിത്യ രൂപത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം. സമൂഹ പരിഷ്കാരത്തിന് സഹായകമായ ഒരായുധമത്രേ കോമഡി. അത് പ്രേക്ഷകനെ തിരുത്തുകയും നന്നാക്കുകയും ചെയ്യുന്നു. കോമഡിയിൽ ഒരു കാരണവശാലും ദരിദ്രനായ ഒരു മനുഷ്യൻ പരിഹസിപ്പെട്ടുകൂടാ. കാരണം ദരിദ്രം ഒരു വൈകല്യമല്ല. നവോത്ഥാന വിമർശനം. ആംഗല സാഹിത്യ വിമർശനത്തിന് നവോത്ഥാനത്തിൻ്റെ ഉദയകിരണങ്ങൾ പ്രസരിപ്പിച്ച എഴുത്തുകാരനാണ് സിഡ്നി. അമൂല്യമായ ഒരു വിമർശരേഖയാണ് കവിതയുടെ സാധൂകരണം. ഇംഗ്ലണ്ടിലേക്ക് അരിസ്റ്റോട്ടലിനെ കൊണ്ടുവന്നത് സിഡ്നിയാണ്. ഇറ്റാലിയൻ നവോത്ഥാനത്തിൻ്റെ ഊർജം അദ്ദേഹത്തിൻ്റെ അപ്പോളജിയിലൂടെ ആംഗല മനസ്സിലേക്ക് കടന്നു ചെന്നു. കവിതാസംബന്ധമായ സാമാന്യ തത്വങ്ങളുടെ കാര്യത്തിൽ സിഡ്നി ഉപജീവിച്ചത് സ്കാലിക്കർ, മിഡ്ഡൂർണോ എന്നിവരുടെ സിദ്ധാന്തങ്ങൾ ആയിരുന്നു. സിഡ്നിയുടെ അപ്പോളജിയുടെ സ്രോതസ്സുകളും അത്രയും ക്ലാസിസത്തിൽ നിന്നാണ് സ്വീകൃതമായതെന്ന് പറയാം. പക്ഷേ അതിൻ്റെ ആത്മാവ് തനി ക്ലാസിക്കലായിരുന്നില്ല. നവോത്ഥാനത്തിൻ്റെ സഹജമുദ്രയെന്ന നിലയിൽ സാഹിത്യികമായ ഒരു ദ്വന്ദ്വം സിഡ്നിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണാം. കാൽപ്പനികതയുടെയും ക്ലാസിസത്തിൻ്റെയും സഹയാത്രയാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹോറസ്, സ്കാലിഗർ, മിൻഡൂർണോ മുതലായവരുടെ സിദ്ധാന്തങ്ങൾ സിഡ്നിയിൽ സംഗമിക്കുന്നുണ്ട്. പഴയ സിദ്ധാന്തങ്ങളുടെ വർത്തമാനതയാണ് അദ്ദേഹം ഉൾക്കൊണ്ടത്. പക്ഷേ സിദ്ധാന്തങ്ങളിൽ അള്ളിപ്പിടിക്കുന്നത് അദ്ദേഹം തൽപരനായിരുന്നില്ല. പേജ് 77. സമകാല സാഹിത്യത്തെ സമീപിക്കുന്നതിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചത്. അമൂർത്തമായ സിദ്ധാന്തവൽക്കരണങ്ങളിൽ അദ്ദേഹം രമിക്കുന്നില്ല. ധർമാത്മകമായ ക്രിയകളിലേക്ക് കവിത നമ്മെ ചലിപ്പിക്കുന്നുണ്ടോ എന്നാണ് സിഡ്നി അന്വേഷിക്കുന്നത്. തന്മൂലം കവിതയുടെ ആസ്വാദനത്തിൽ അദ്ദേഹം മുഴുകുന്നു. എലിസബത്തൻ കവിതയുടെ ആസ്വാദനത്തിന് അദ്ദേഹത്തിൻ്റെ നിരൂപണം തീർത്തും സഹായകമാണെന്നും ഇംഗ്ലീഷ് സാഹിത്യ വിമർശനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടാൻ ഡ്രൈഡനേക്കാൾ യോഗ്യത സിഡ്നിക്കാണ്.